Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
സുഹൃത്തിനത് സഹജമായി സംഭവിക്കുന്നു. അവിടെ വിദ്യ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ്, സഹജമായതുകൊണ്ടാണ് അവിടെ ജാഗ്രത കൃതാർത്ഥത അനുഭവപ്പെടാത്തത്, കൃതകൃത്യത അനുഭവപ്പെടാത്തത്, ദുഃഖം നിവൃത്തി അനുഭവപ്പെടുന്നില്ല. ആത്മാ ഭഗത പാത്മാ എന്ന് പറയുന്ന ബോധിക്കുമ്പോൾ അത് ബോധിക്കാൻ സുഹൃത്തി പോകേണ്ട കാര്യമില്ല. അത് ബോധിക്കുമ്പോൾ സുഷുപ്തി എന്ന് പറയുന്ന കേവലം ഒരു ദൃഷ്ടാന്തം മാത്രം. അതിലൂടെ ജാഗ്രതയിൽ ബോധിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു, പ്രാപ്തമായതിനെ നിഷേധിക്കുന്നു, ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഇവിടെ തന്നെ നിഷേധിക്കുന്നു. അനുഭവിച്ചില്ലെന്നല്ല, അനുഭവിക്കുകയാണ്. നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചില്ല എന്നുള്ള അർത്ഥം വരും. ഞാനെ കണ്ടോ, കണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെന്നാണ്. ഇവിടെ അങ്ങനെയല്ല, അനുഭവം ഉണ്ട്, പക്ഷേ അത് പരമാർത്ഥമുണ്ട്. യുക്ത പ്രാപ്തയോ പ്രതിഷേധോ യുക്ത ശരീരം വാ വസന്തം ന പ്രിയ പ്രിയസ്പൃശത. അതാണ് ജാഗ്രതയിൽ ബോധിപ്പിക്കുന്നത്. ഇതുണ്ടെങ്കിലും, ശരീരമുണ്ടെങ്കിലും, അതാണ് പ്രാപ്തമെന്ന് പറയുന്നത്. നിഷേധിക്കുന്നു, ശരീരം മാത്രമല്ല, സുഖദുഃഖാദികളെല്ലാം ഉണ്ടെങ്കിലും അപ്പോൾ പ്രാപ്തിയായി, അതിനെ നിഷേധിക്കുന്നു. ന സ്പൃശത, നിന്നെ അത് സ്പർശിക്കുന്നില്ല, നിന്നിൽ പരമാർത്ഥത്തിൽ അതില്ല. ഈ ബോധം, ഇത് കേവലം പ്രതീതിയാണ്, പരമാർത്ഥമല്ല ഇവിടെ. അപ്പം ഇതാര്? ഇതനുഭവിക്കുന്നവൻ ദ്രഷ്ടാവ്. അവൻ തന്നെയാണ് സ്വപ്നത്തിലും സൃഷ്ടിയിലും എല്ലാം ദ്രഷ്ടാവായിരുന്നത്, സ്വയം പ്രകാശിക്കുന്നവനായിരിക്കുന്നത്. അവൻ ഏകനാണ്, ഏകശ്ച ആത്മാ സ്വപ്ന ബുദ്ധാന്തയോ മഹാമത്സ്യവത് അസംഗ സഞ്ചരതി മഹാമത്സ്യ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു. ബൃഹദാരണ്യത്തിൽ ഇനി പറയും, ഒരു മത്സ്യം അത് ഒരു നദിയുടെ രണ്ട് കരകളിലേക്ക് സഞ്ചരിക്കുന്നു. അതുപോലെ ഒരു മത്സ്യം ആണ് സമ്പ്രസാദൻ, രണ്ട് കരകളിലേക്ക് സഞ്ചരിക്കുന്നു, സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും. അങ്ങനെ സഞ്ചരിക്കുന്നു, ഒരുവനാണ് സഞ്ചരിക്കുന്നത്. സ്വപ്ന ബുദ്ധാന്തയോ മഹാമത്സ്യവ അസംഗഹ സഞ്ചരതി, അസംഗനായി സ്വയം പ്രകാശിക്കുന്ന ദൃഷ്ടാവായി ഈ അവസ്ഥകളിലേക്ക് മാറി മാറിപ്പോകുന്നു. ഒരുവൻ തന്നെയാണ്, അവന് മാറ്റമേ ഇല്ല. അവന് മാറ്റമില്ലെങ്കിൽ അവനെ പിന്നെ നാലാമത്തവനെന്ന് ഇങ്ങനെ വിളിക്കാൻ പറ്റും? അവൻ ഒന്നാമത്തവന്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം അവൻ ഒന്നാമത്തവന്. പ്രത്യേകത ഒന്നുമില്ല. ജാഗ്രതത്തിൽ എന്തെങ്കിലും വിശേഷത, സ്വപ്നത്തിൽ വിശേഷത, സുഷുപ്തിയിൽ വരും, അങ്ങനെ ഒന്നുമില്ല. വിശേഷത വരുന്നത് ദൃശ്യത്തിന്റെ തലത്തിലാണ് വിശേഷത വരുന്നത്. ജാഗ്രതത്തിൽ ഈ വ്യാവഹാരികമായ മനസ്സ്, ദൃശ്യങ്ങൾ, സ്വപ്നത്തിൽ വാസനാമയമായ മനസ്സും ദൃശ്യങ്ങളും, സുഹൃത്തിയിൽ അവൻ കേവലനായിരിക്കുന്നു. ദൃശ്യങ്ങളുടെ അഭാവം അവിടെ, അതാണ് അവിടെ പ്രശ്നത്തെ സൃഷ്ടിക്കുന്നത്. ദൃശ്യാഭാവം വരുന്നു ഇവിടെ, ദൃശ്യങ്ങൾ വരുന്നു ജാഗ്രത സ്വപ്നത്തിൽ, അവിടെ ദൃശ്യങ്ങളുടെ ഇല്ലായ്മ വരുന്നു. അതുമാത്രമേ ഉള്ളൂ സുഹൃത്തി. ഇത് മൂന്നിടത്തും എന്താണോ ഒന്ന് തന്നെ, ശ്രുത്യന്തിര സിദ്ധം മഹാമത്സ്യ ദൃഷ്ടാന്തവും പ്രധാനത്തെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടിവിടെ മൂന്ന് പേരില്ല, അല്ലെങ്കിൽ നാലാമതൊരാളില്ല, ഒരാൾ തന്നെയാണ്. യച്ഛോക്ത സമ്പ്രസാദ ശരീര സമുദ്ധായ യസ്മിൻ സ്ത്രീയാദ്വി സ്ഥിരമാണോ ഭൂതി സ്വന്യഹ സമ്പ്രസാദ അധികരണ നിർദ്ദിഷ്ട ഉത്തമ പുരുഷ. ഗീതയിലും പറയുന്നുണ്ട് ഉത്തമ പുരുഷ പരമാത്മ പറയും. സമ്പ്രസാദനായിരിക്കുന്നവൻ, ആ പൂർണനായിരിക്കുന്നവൻ, അവൻ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ശരീരം വിട്ട് വേറെ ലോകങ്ങളിൽ പോയി ഉപാസകനെ കുറിച്ച് പറയുമ്പോൾ ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയും പറയണം. നിങ്ങളിതെല്ലാം വേണ്ടിട്ട് വേറെടുത്ത് പോയി സ്ത്രീയാദി ഭീരമമാണോ, സ്ത്രീയാദികളുമായി വിഷയങ്ങളുമായി വിരമിക്കുന്നു. സോ അന്യഹ, അവനല്ലല്ലോ ഇവിടെയുള്ളത്, ഈ ശരീരം വിട്ടുപോകുകയല്ലേ ഇവിടെയുള്ളവർ. ഇപ്പൊ ഈ ശരീരത്തെ ഇരിക്കുകയല്ലേ ജാഗ്രത, ഒരാളത് വിട്ടുപോകുന്നില്ലേ. അധികം നിർദ്ദിഷ്ട ഉത്തമ പക്ഷി തദപ്യസത്, അത് ശരിയല്ല എന്നാണ് ചതുർത്ഥ വിപര്യായ ഏവം തേവ തേ പറയുന്നു. നാലാമത് സമ്പ്രസാദനെ കുറിച്ച് പറഞ്ഞപ്പോഴും പ്രജാവി പറയുന്ന എന്താണിതാ, ഞാനിത് തന്നെയാണ് പറയുന്നത്, നിന്നോട് ആദ്യം പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, ഇവിടെ ഒരു മാറ്റമില്ല. ആ അധിഷ്ഠാമനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇത് തതു അന്യോഭിപ്രേതസ്യ അല്ല, അവിടെ പ്രജാപതി പറയുന്നത് ഈ സമ്പ്രസാദൻ വേറെയാണ്, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒന്നിനെ പറയുകയാണ്. നീ ഒരു തുര്യനെ കാണിച്ചു തരുകയാണ് നിനക്ക്, ജാഗ്രത സ്വപ്ന സുഹൃത്തികളില്ലാത്ത ഒരു തുര്യൻ എന്ന് പറയുകയാണെങ്കിൽ അത് നേരിട്ട് പറഞ്ഞല്ല, ഞാൻ ഇതുവരെ പറഞ്ഞല്ല, അന്നിന്റെ ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പൊ നിനക്ക് ബുദ്ധി കുറച്ച്, ഇനി ഞാൻ വാസ്തവം പറഞ്ഞുതരാം, ഇതിനെല്ലാം അപ്പുറം ഒരു തുര്യനുണ്ട്, അങ്ങനെ പറയുന്നില്ല. പൂർവ്വദേദം ദ്വേവത്തെ ഇതിന ബ്രുയാർഷ പ്രജാപതി, ആദ്യം പറഞ്ഞത് കള്ളമാവും രണ്ടാമത് പറഞ്ഞ് സത്യമാവും, അങ്ങനെ സംഭവിക്കുന്ന കിഞ്ച അന്യത്യജോപന്നാദീനാ സൃഷ്ടു സതഹസ്വ വികാരദേഹശുങ്കെ പ്രവേശം ദർശയിത്വ പ്രവിഷ്ടായ പുന തത്വമസി ഉപദേശവും മിഷാ പ്രസജ്ജിത. അത് മാത്രമല്ല, പ്രജാപതി പറയുന്നതല്ലല്ല, മുമ്പേ ഇവിടെ ഉപദേശം തുടങ്ങിയല്ലേ ശ്രുതി, ശ്വേതകേതുവൻ ഉപദേശിക്കുന്നില്ല, അവിടെ തുടങ്ങി എന്താണ്, ഏകമേവ അദ്വിതീയം സദേവ സ്വമീതമഗ്രാസി. അവിടെ പറയുന്നു ഏകമായ സത്ത് ഇതിനെല്ലാം സൃഷ്ടിച്ചു, അസംപ്രസാദൻ അവനേകനായി, ഏകനായിരുന്നുകൊണ്ട് അതെല്ലാം സൃഷ്ടിച്ചു, ജാഗ്രത സ്വപ്നങ്ങളെ സൃഷ്ടിച്ചു. താൻ സൃഷ്ടിച്ച എന്തോ സ്വവികാര ദേഹശുങ്കെ പ്രവേശം, താൻ സൃഷ്ടിച്ചതിൽ അവൻ അനുപ്രവേശം ചെയ്തു, പ്രവേശിച്ചു, താൻ തന്നെ പ്രവേശിച്ചു. ആ സമ്പ്രസാദൻ തന്നെയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത്, എന്നിട്ട് ആ സമ്പ്രസാദൻ ഇതിനകത്ത് കടന്നിരിക്കുക, ഇങ്ങോട്ട് പ്രവേശിച്ചിരിക്കുക. താൻ സൃഷ്ടിച്ച് താൻ പ്രവേശിച്ചു, എന്താ സംഭവിച്ചത്, ദർശയിത്വ പ്രവിഷ്ട എന്നിട്ട് പുനഃതത്വമസിത്ത് ഉപദേശു. അപ്പൊ ഏതൊരുവനാണോ ഇതിനെ സൃഷ്ടിച്ചത്, ഏതൊരുവനാണോ ഇതിൽ പ്രവേശിച്ചത്, അവനെ തന്നെ ഉപദേശിക്കുന്നു, ആത്യന്തികമായിട്ട് അവൻ തന്നെ ഉപദേശിക്കുന്നു, അവനെ തന്നെ ഉപദേശിക്കുന്നു. കാരണം ഏകമായ സത്തല്ലേ ഉള്ളു, ഏകമായ സത്തല്ലേ സമ്പ്രസാദനായിരുന്നു, ഇതെല്ലാം അവൻ തന്നെയായിരിക്കുന്നു. അവൻ തന്നെ ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നു, അവൻ തന്നെ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു, എന്നിട്ട് അവൻ തന്നെ അവനെ ബോധിപ്പിക്കുന്നു. എല്ലാം സത്തിന്റെ കളിയാണ്, സത്തല്ലാതെ ഇവിടെ വക്താവും ശ്രോതാവും അങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല. ഇതെല്ലാം എന്തിനും അസംപ്രസാദനായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അസംപ്രസാദാവസ്ഥയ്ക്ക് ഭംഗം വന്നു, അതുകൊണ്ട് ചോദ്യം ഉത്തരങ്ങളും എല്ലാം വരുന്നു. എന്തിനെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, എന്തിനായാലും സംഭവിച്ചില്ല, ഇനി ചോദിച്ചിട്ട് എന്താ വേ. ചോദ്യം യുക്തിസഹമല്ല, അതുകൊണ്ടാണ് പറയുന്നത് മായ, യുക്തിസഹമല്ലാത്തതിന്റെ പേരാണ് മായ. ഇഞ്ചത്തെ അന്യ തേജോപന്നാദി നാം സൃഷ്ടുഹു സതഹ സത്തിൽ നിന്ന് സ്വവികാരദേഹ, ആ സത്തിന്റെ തന്നെ വികാരമായ ദേഹസുങ്കെ ദേഹകാര്യം, അതിൽ പ്രവേശനം ദൃഷ്ടിക്കുക. തേജോപന്നങ്ങളെ ഏതൊരുവനാണോ സൃഷ്ടിച്ചത് അതിൽ അവന്റെ തന്നെ പ്രവേശം. ഇത് വേറൊരു രീതി ചിന്തിക്കുമ്പോൾ ആദ്യം ഒരു സത്തുണ്ടായിരുന്നു, ആ സത്ത് ആകാശാതിക്രമത്തിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു, അതിൽ പിന്നെ മാറ്റങ്ങൾ വരുത്തി, അതിന്റെ ഇച്ഛ കൊണ്ട് ഒരു ശരീരമുണ്ടായി, ആ ശരീരത്തിലേക്ക് അത് തന്നെ പ്രവേശിച്ചു. അത് വേറൊരു രീതിയാണ്, ചിന്താ രീതിയാണ്. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സംസാരത്തിലായി. അവിടെ ഒരാൾ ഉപദേശിക്കുന്നു, ഒരു പുരുഷൻ ഉപദേശിക്കുന്നു, അവന് സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെയും ചിന്തിക്കാം, മറിച്ചും ചിന്തിക്കാം. എങ്ങനെ? ഏകനായ സത്ത് സംപ്രസാദന, കാരണം ഇവിടെ പറയുന്ന സംപ്രസാദനെ കുറിച്ചാണ് സത്ത് എന്ന് പറയുന്നത്. ആ സംപ്രസാദനായവൻ ഇരിക്കുന്ന ഇവിടെ സുഷുപ്തിയിലേ, അവിടെ നിന്നവൻ ജാഗ്രതയിലേക്ക് വരുന്നു. അത് തന്നെ ജാഗ്രത സൃഷ്ടി. ആ ജാഗ്രത സൃഷ്ടിയിൽ അവനൊരു ശരീരത്തെ സൃഷ്ടിക്കുന്നു, അവൻ അതിനോട് താതാന്യപ്പെടുന്നു. മറ്റൊരു ശരീരത്തിൽ അവൻ അതിനോട് താതാന്യപ്പെടാതിരിക്കുന്നു. ഒന്ന് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു, ഒന്ന് കർമ്മഫലത്തെ അനുഭവിക്കാതിരിക്കുന്നു. ഒരു സത്ത് തന്നെയാണ്, ഒരു സത്ത് തന്നെ ജാഗ്രതയിൽ വന്നിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിൽ ആ കർമ്മഫലത്തെ അനുഭവിക്കാതിരിക്കുന്നവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്ന സത്തിനോട് പറയും, ഇതൊന്നും അനുഭവിക്കണ്ട, നീ സ്വതന്ത്രനാണ്, നീ കേവലം ദൃഷ്ടാവാണ്, നിനക്ക് ഈ ദൃശ്യങ്ങളുമായി ബന്ധമില്ല, ആത്മാ അപഹത പാത്മ, ഇതെല്ലാം ഒരു സത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. അഗ്നിചരോ വിമർത്തർ എന്നിങ്ങനെ ഉപദേശിക്കും. പുനഃതത്വമതിസീത്തി ഉപദേശിച്ചു. ആരാണോ പ്രവേശിച്ച് അവൻ തന്നെ ഉപദേശിക്കുന്നു. വിമർശാപ്രസജ്ജി, ഇതൊക്കെ വ്യർത്ഥമായി തീരും. നിങ്ങളിവിടെ പല പുരുഷന്മാരെ സ്വീകരിച്ചു, ഇതുകൊണ്ടൊന്നും കഥയില്ലാതെ. നിങ്ങൾ ഇനി വേറൊരു തുര്യൻ അന്വേഷിച്ചു, അതൊക്കെയാണ് ഇല്ലാത്ത തുര്യൻ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഉപദേശങ്ങളെല്ലാം വ്യർത്ഥമാവും. നിങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്നവനെ സംബന്ധിക്കുന്നതും ഇത് തത്വമസി എന്ന് കേൾക്കുന്നവൻ ഇതിനെ ഇങ്ങനെയാ ധരിക്കുന്നതെന്നാണ്. ഏകമായ സത്ത് തന്നെയാണ്, ആ സത്തിന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. ജാഗ്രത സ്വപ്നങ്ങളെല്ലാം ഇതെല്ലാം ജാഗ്രത സ്വപ്നം, സംസാരമൊന്നും ജാഗ്രത സ്വപ്നം. അവിടെ ആ സത്ത് തന്നെയാണ് തത്വമസി എന്ന് ബോധിപ്പിക്കുന്നത്. അത് തന്നെയാണ് സ്വയം ബോധിപ്പിക്കുക, എന്നല്ലേ പറയുന്നത്, സ്വയം പ്രകാശിക്കുന്നു. പലപ്പോഴും പറയും എന്താണോ ഇത്, സ്വയം പ്രകാശിക്കേണ്ടതാണ്, ഈ വെളിച്ച സ്വയം വരേണ്ടതാണ്, തന്നെ വരേണ്ടതാണ്. എന്തുകൊണ്ട്? ഇവിടെ സത്ത് ഒന്നേ ഉള്ളൂ. സത്ത് തന്നെ സത്തിനെ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിലത് പ്രകാശിക്കുന്നു. ഇവിടെ പരാപേക്ഷയില്ല. ഞാൻ മറ്റൊരാളെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മുഖാന്തരം അവൻ ബോധിക്കുന്നു. ഇതങ്ങനെ ഒരു സത്താണ്. ജാഗ്രതയിൽ വന്ന് ഇതിനോടെല്ലാം താതാമ്യപ്പെട്ടിരിക്കുമ്പോൾ ആ സത്ത് തന്നെ തന്നെ ബോധിപ്പിക്കും. തന്നെ തന്നെ ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുക, തന്നെ വെളിപ്പെടുക. അതാണ് ഇവിടെ ഏകനായ സത്തിനെ സ്വീകരിച്ചാലുള്ള ഗുണം. അവനാണ് തുര്യൻ എന്ന് പറഞ്ഞാലുള്ള ഗുണം അതാണ്. അല്ലെങ്കിൽ ഇവിടെ ബോധിപ്പിക്കാൻ ഒരാൾ കാണും, ബോധിക്കാൻ ഒരാൾ കാണും, ദ്വൈതം വരും. അദ്വൈതത്തിൽ അതില്ല. തസ്മിൻ ത്വം സ്ത്രീയാദ്ഭി രന്താ ഭവിഷ്യസി ഇതി യുക്ത ഉപദേശോ അഭവിഷ്യത് യദി സംപ്രസാദാ അന്യ ഉത്തമ പുരുഷോ ഭവേ തഥാ ഭൂമി അഹമേവ ഇതി ആദിശ്യ ആത്മേവേദ സർവം ഇതി ന ഉപസംഹരിഷ്യത് യദി ഭൂമ ജീവാദന്യോ അഭവിഷ്യത്. കാരണം പറയും ജീവാത്മ പരമാത്മ ഏകത്വം. ഇത് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒരു ജീവാത്മാവും ഒരു പരമാത്മാവും. എന്നിട്ട് ഇത് നമ്മൾ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. ജീവാത്മാവും പരമാത്മാവും ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് തെറ്റായ ധാരണയാണ്. ഒരു ജീവാത്മാവ് ഒരു പരമാത്മാവ് രണ്ട്. ആ ദ്വൈതത്തെ പിന്നെ ഒന്നാക്കാൻ ശ്രമിക്കുന്നു. അവിടെ യുക്തിവിരോധം വരും. അതെങ്ങനെ ശരിയാണ്? അദ്വൈതം പറയുന്നത് എന്ത് അസംബന്ധമാണ്? ഒരു ജീവാത്മാവ് അല്പജ്ഞനായിരിക്കുന്ന, സംസാരിയായിരിക്കുന്ന, സുഖദുഃഖിയായിരിക്കുന്ന ജീവാത്മാവ് അതെങ്ങനെ പരമാത്മാവാകും? ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ആചാര്യന്മാരെല്ലാം ഇക്കാര്യത്തിലാണ് ശങ്കരാചാര്യൻ നിശ്ചിതമായി വിമർശിച്ചത്. ഒരു തരത്തിലും അവർക്കത് യോജിക്കാൻ പറ്റത്തില്ല. അത്വജ്ഞനായിരിക്കുന്ന താനെങ്ങനെ പരമാത്മാവാകും? ശങ്കരാചാര്യൻ എന്താ പറയുന്നത്? അത്വജ്ഞനായ നീ സർവജ്ഞനെന്നല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ശരിയാകും. അത്വജ്ഞനായ നീ അത്വജ്ഞൻ തന്നെ, സർവജ്ഞനായ ഈശ്വര സർവജ്ഞനൻ തന്നെ. മറിച്ച് എന്താ പറയുന്നത്? ഏകമായ സത്ത് തന്നെ. ഏതൊരുവനാണോ സ്വസങ്കല്പം കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, ആ സത്ത് തന്നെയാണ് ഇതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നത്, പുരുഷനായും ഇരിക്കുന്നത്. അല്ലാതെ വേറൊരാൾക്ക് എങ്ങനെ ഇത് അനുപ്രവേശം ചെയ്യാൻ പറ്റും? പാത്രങ്ങളിലെല്ലാം കയറിയിരിക്കാൻ മണ്ണിനല്ലേ സാധ്യമാ? വേറെ ഒന്നിനു പറ്റും? പാത്രങ്ങൾ ഏത് തരത്തിലുള്ളതായാലും ശരി, അതിൽ കയറിയിരിക്കാൻ മണ്ണിനെ കഴിയത്തുള്ളു. എന്തുകൊണ്ടാണ് അതിനൊന്നും മാറാൻ കഴിയുന്നില്ല? പാത്രങ്ങളിൽ നിന്ന് വിട്ടിരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഏകമായ സത്ത് അത് സൃഷ്ടിക്കുന്നു, അത് തന്നെ പലതായിരിക്കുന്നു. അവൻ തന്നെയാണ് ഉത്തമനും അധമനുമായിരിക്കുന്നത്. അവനെ തന്നെയാണ് ഭൂമ എന്ന് പറയുന്നത്. ഈ സമ്പ്രസാദനിൽ നിന്നും ഭൂമാവിൽ നിന്നും അന്യനായ ഒരു പുരുഷൻ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ പറ്റും ഇതെല്ലാം വേറെ വേറെയാണ്, ഇനി നാലാമതൊരുവനുണ്ട്, അതുകൊണ്ടാണ് ഭൂമിനി അഹമേ വൈദ്യ ആദിശ്യ. ആ ഭൂമാവിനെ അഹമേവ ആത്മീയവേദം സർവം എന്നിട്ട് അവസാനം പറയുന്നു, ഞാൻ തന്നെയാണിത് സർവവും. ഭൂമാവിനെ കുറിച്ച് പറയാം, അഹം എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മീയവേദം സർവം അതിനെ കുറിച്ച് പറയുകയാണ്. ആത്മരൂപത്തിൽ താൻ സർവവുമായിരിക്കുന്നു. അഹം ആത്മാ ഉദാഹ സർവഭൂതാശേഷിതഃ, ഞാൻ സർവഭൂതാശേഷിതനായിരിക്കുന്നു. അതിനെന്താ തെറ്റ്? ഞാൻ തന്നെയാണ് നീ എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റത്തില്ല. അർജുനൻ പറയും എന്താണ്? ഞാൻ അജ്ഞനെ ദുഃഖിയുമാണ്, സന്തുഷ്ടനായിരിക്കും. നമ്മളെങ്ങനെ ഒന്നാവും? പക്ഷെ സർവഭൂതാശേഷിതനായിരിക്കുന്ന ഞാനാണ് ആത്മീയവേദം സർവം. ദൈവത്തെ സർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇനി അന്യവരെ ദൃഷ്ടാവ്, ഇനിയിവിടെ അന്യനൊരു തുര്യൻ, നാലാമത്തവൻ ഉപസംഹരിച്ചു, അങ്ങനെയൊന്നും പറയുമായിരുന്നില്ല. ഇത് ഭൂമാ ജീവത അന്യ ഭവിഷ്യത്തിൽ, ഭൂമാവ് ജീവനിൽ നിന്നും അന്യനായിരുന്നു. അപ്പൊ ജീവൻ തന്നെയാണത് എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെയാണോ ഇപ്പോൾ നീ ജീവഭാവത്തിൽ ഗ്രഹിക്കുന്നത്, അഹമഹം എന്നിങ്ങനെ ശരീരാദികളോട് താതാത്മ്യമായി ഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അത് നശിച്ചിട്ടുണ്ടാവുന്നതല്ല, അതൊന്നും വേറിട്ട ഒന്നല്ല, അതിനില്ലാത്ത എന്തെങ്കിലും ഗുണങ്ങളുള്ള ഒന്നല്ല, അത് തന്നെയാണ്. ദ്രഷ്ട ഇതല്ലാതെ ഒരു ദ്രഷ്ടാവില്ല. ജാഗ്രതയിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ എവിടെ നിന്നാണോ പറയുക, സമാധിയിലോ എവിടെ ആയാലും ശരി, ഇതിന് നന്യമായൊരു ദ്രഷ്ടാവില്ല, ഇവൻ തന്നെയാണ് ഇത്യാദി ശ്രുതിയന്തരാജ്. സർവശ്രുതിഷുജ പരസ്മിൻ ആത്മശബ്ദ പ്രയോഗവും നാം ഭവിഷ്യം പ്രത്യേകാത്മാജ സർവജന്തുന പരാത്മാ നാം ഭവേ. പ്രത്യേകാത്മാവ് തന്നെയാണ് പരമാത്മാവ്. ആ തത്വജ്ഞാനിയെ സംബന്ധിച്ചല്ല, സർവജന്തുവിന സർവജീവികൾക്കും. അതുകൊണ്ടാണ് പരനെയും ആത്മാ എന്ന് പറയുന്നത്. ഈശ്വരനെയും ആത്മാവെന്ന് പറയുന്നില്ല, പര ആത്മാ എന്ന് പറയുന്നു. പരസ്മിൻ ആത്മശബ്ദ പറയും. അതുകൊണ്ട് എന്തുകൊണ്ട് ആ പരൻ തന്നെ ഇവിടെ സർവ ആത്മാവായും ഇരിക്കുന്നത്? തസ്മാത് ഏകൈവ ആത്മാ പ്രകരണീ സിദ്ധ. അതുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഒരേ ഒരു ആത്മാവ് തന്നെയാണ്, അത് തന്നെയാണ് പരമാത്മാവ് എന്നുള്ളത് ഇവിടെ സിദ്ധമാകുന്നു. അതിനെ തന്നെയാണ് അവസാനം നാലാമത് സ്വസംപ്രസാദ എന്നിങ്ങനെ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ ആത്മന സംസാരിത്വം എന്നാലും പരമാത്മാവെന്നെങ്ങനെ പറയാൻ കഴിയും? അത് സ്വീകരിക്കാൻ കഴിയും. ഞാൻ സുഖിയും ദുഃഖിയുമാണല്ലോ, എന്നെ പരമാത്മാവെന്നെങ്ങനെ പറയും? ഇതാണ് ഒരിക്കലും ദ്വൈത ബുദ്ധിയുള്ളവന് പിടികിട്ടാത്ത ഒരു കാര്യം. ഞാൻ സുഖിയും ദുഃഖിയായിരിക്കുന്നവൻ ഞാനെങ്ങനെ? ശരി, പരമാത്മാവിന് പരമാത്മാവെന്ന് പറയും, പല ശബ്ദം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് താനെങ്ങനെയാണ്? എന്റെ അനുഭവം അതല്ലല്ലോ പരമാത്മാവ്. നീ പരമാത്മാവാണ് എന്ന് നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവനെ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ലെന്ന്, അതറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് വാസ്തവമാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ വാസ്തവമാവും? ഞാൻ സത്യമായ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പരമാത്മാവാകും? പറയുന്നു, അവിദ്യ അധ്യസ്ഥത്വ ആത്മനി സംസാരസ്യ, നിന്ന് സംസാരമുണ്ടില്ലെന്ന് പറയുന്നു, കാണുന്ന ജഗത്തില്ലെന്ന് പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ തർക്കം. ഇത് നിന്നിൽ അധ്യസ്ഥമാണ്, ആരോപിതമാണ്, നിന്നെ നിലനിൽക്കുന്നതാണ്, നിന്നെ നീ അന്യമായി കണ്ട് ഇതിനെ സത്യമായി കരുതുന്നില്ല. സ്വയം സത്യമായിരിക്കെ ഇതിനെ അന്യമായി കണ്ടിട്ട് ഇത് സത്യമാണ്, രണ്ട് സത്യം അങ്ങനെ വരില്ല. നിന്നിൽ ആരോപിതമാണ്, അസത്തിൽ നിലനിൽക്കുന്നതാണ്, സത്തിൽ പ്രതീതമാകുന്നതാണ്, സത്തിൽ നിന്ന് വേറിട്ടില്ല. വേറിട്ടുണ്ടെങ്കിൽ അത് പറയുക മിഥ്യ എന്ന് പറയാം. സത്ത് തന്നെയാണ് സർവാത്മഭാവം എന്നിവിടെ പറയുന്നത്. അതുകൊണ്ട് ഇത് അവിദ്യയാൽ കല്പിതമായതുകൊണ്ട് ഇത് ഈ സത്തിൽ നിന്നും അന്യമല്ലാത്തതുകൊണ്ട്, കല്പിതമായാൽ അന്യമല്ല, രജ്ജുവിൽ കല്പിതമായ സർപ്പം രജ്ജുവിൽ നിന്ന് അന്യമല്ല, ദൃഷ്ടാന്തം തന്നെ പറയും, രജ്ജു തന്നെയാണ്. അതുപോലെ സത്തിൽ കല്പിതമായിരിക്കുന്നതെല്ലാം സത്ത് തന്നെയാണ്, പര ആത്മ, അതിൽ കല്പിതമായിരിക്കുന്നതെല്ലാം പര ആത്മാവ് തന്നെ. അതുകൊണ്ട് ഞാൻ സംസാരിയാണ്, ഞാൻ സംസാരിയാണെന്നതിന് പറയണം സംസാരിത്വം കല്പിതമാണെങ്കിൽ, സംസാരിയാണ് പിന്നെ എന്തിനാ വീണ്ടും പറയേണ്ടത്? രജ്ജുവിനെ എന്തിനാ സർപ്പം എന്ന് വിളിക്കുന്നത്? അത് രജ്ജുവാണെങ്കിൽ പിന്നെ സർപ്പം എന്ന് വിളിക്കുന്ന കാര്യമില്ല. അത് രജ്ജുവാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. സംസാരിത്വം എന്ന് പറയുന്ന അസത്ത് തന്നെയാണ്, അത് നന്യമായിട്ട് വേറെ ഇവിടെ സംസാരിത്വം. നഹി രജ്ജു ശുക്തിക ഗഗനാദിഷു സപ്പരചിതമലാദീനി മിഥ്യാ ഞാൻ അധ്യസ്ഥാനി തേഷാം ഭവന്തി. സംസാരം എന്റേതാണോ എന്ന് പറയരുതെന്നാ പറയുന്നു. എന്തുകൊണ്ട്? രജ്ജുവിലെ സർപ്പം, ശുക്തികെ രജതം, ഗഗനത്തിൽ മലം, ഇതെല്ലാം മിഥ്യാജ്ഞാന അധ്യസ്ഥം, അവിവേകം കൊണ്ടത് കല്പിതമാണ്. തേഷാം ന ഭവതി, അതൊന്നും അതിൻ്റെതല്ല. സംസാരം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അതിൻ്റെതാണെന്ന് പറയല്ലേ. ഈ സംസാരത്തിലേക്ക് താതാന്യപ്പെടുക, ഇതിൻ്റെ അനുഭവത്തിൽ താതാന്യപ്പെടുകയാണ്. സംസാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് തൻ്റെതല്ല. എന്തുകൊണ്ട്? താൻ പര ആത്മാവാണ്. പര ആത്മാവിനെങ്ങനെ സംസാരം വരും? ഇതാണ് ബോധം. ഈ ബോധത്തിലൂടെ എന്തിനെ ബോധിപ്പിക്കുന്നു? തൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. താൻ പര ആത്മാവാണ്, തന്നോട് താതാത്മ്യത്തിൻ്റെ ആവശ്യമില്ല. എന്നാ തേഷാം ഭവന്തി, അത് നിൻ്റേതാകത്തില്ല എന്നാണ്. ജീവന്മാരുടെ ആകത്തില്ല സംസാരം, ജീവൻ്റേതല്ല. അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. രജ്ജു സർപ്പം രജ്ജുവിൻ്റേതല്ല. എന്തുകൊണ്ട്? അവിടെ വേറെ സർപ്പമില്ല. സംസാരം നിൻ്റേതല്ല. എന്തുകൊണ്ട്? നിന്നെ നന്യമായി സംസാരമില്ല. പിന്നെ എങ്ങനെ നിൻ്റേതാകും? നിൻ്റേതാകണമെങ്കിൽ രണ്ട് വേണ്ടേ? ഏതേന സശരീരസ്യ പ്രിയ പ്രിയോര ഭഗത്തിൽ നാസ്തീതി വ്യാഖ്യാനം. ഇതുകൊണ്ട് രണ്ടും മനസ്സിലാകും. എങ്ങനെ ഈ സംസാരം ഉണ്ടാകുന്നു? നീ സശരീരനായിരുന്ന, നീ സംസാരിയായിരുന്ന, ആ സംസാരിയായിരിക്കും എങ്ങനെ കഴിയും ഇതിനോട് മനസ്സുകൊണ്ട് താതാത്മ്യപ്പെടുന്നത്? അഹം മമ, അതാണ് ആ താതാത്മ്യം. താതാത്മ്യത്തിന്റെ സ്വരൂപം അതാണ്, അഹം മമ ഞാൻ എന്റെ. ഇങ്ങനെ ഇതിനോട് ഇതിനോട് താതാത്മ്യപ്പെട്ടാൽ നീ സശരീരിയായി. സശരീരിയായാൽ ഇവിടെ സുഖദുഃഖങ്ങൾക്ക് അവസാനമില്ല. അല്ലെങ്കിൽ അശരീരിയാകുക. ഇതെന്റേതല്ല, തന്നോട് അഹം മമ എന്നിങ്ങനെ താതാത്മ്യപ്പെടുന്നില്ല. പിന്നെ നീ എന്താ? പര ആത്മാ, ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഏകനായിരിക്കുന്നവൻ. രണ്ടു തരത്തിലും അങ്ങനെ മനസ്സിലാക്കണം. ഇത് വ്യാഖ്യാതം.